അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പണ്ഡിതന്മാർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എന്താണ് എന്ന കാര്യം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. യഹൂദ നസ്രാനികൾ നശിച്ചുപോയത് അവരുടെ പണ്ഡിതന്മാരെ കൊണ്ടായിരുന്നു. اتخذوا احبارهم ورهبانهم اربابا من دون الله اللهونه برമയുള്ള റബ്ബുകളാക്കി അവർ അവരുടെ റഹ്ബാനുകളെയും അഹ്ബാറുകളെയും പണ്ഡിതന്മാരെ അവർ അല്ലാഹുവിനു പുറമെയുള്ള നേതാക്കന്മാരാക്കി അല്ലാഹുവിനു പുറമെയുള്ള റബ്ബുകളാക്കി നിശ്ചയിച്ചു എന്ന് ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടു. പക്ഷേ ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരുടെ കൈകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അല്ലാഹുവിനെ യഥാരൂപത്തിൽ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ്. യർഫഇ അല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ധാരാളം സ്ഥാനങ്ങൾ ഉയർത്തി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഉലുൽ അമറിനെയും അനുസരിക്കുക. നിങ്ങൾ ഉലുൽ അമറിനെയും അനുസരിക്കുക. ആരാണ് ഉലുൽ അമ്ര എന്നതിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളുടെ ചുരുക്കം അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാർ അവർ രണ്ടു വിഭാഗമാണ്. അൽ ഉലമാഉ വൽ ഉമറാ. ഒരു വിഭാഗം പണ്ഡിതന്മാരാണ്, മറ്റൊരു വിഭാഗം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നേതാക്കന്മാരാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ഭരണാധികാരികൾ, ഇസ്ലാമിക ഭരണാധികാരികൾ, അവരെ അനുസരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ പണ്ഡിതന്മാർ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിലാണ്. പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭരണാധികാരികൾ മുന്നോട്ടു പോകുമ്പോഴാണ് അവർക്കുള്ള അനുസരണം നിർബന്ധമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ സൃഷ്ടികൾക്ക് അനുസരണമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉലമാക്കൾക്കുള്ള അനുസരണം എപ്പോഴാണ് നിർബന്ധമാകുന്നത്? അവർ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുമ്പോഴാണ്. ഇസ്ലാമിക ഭരണകൂടത്തിലെ നേതാക്കന്മാരെ അനുസരിക്കൽ പണ്ഡിതന്മാരുടെ അനുസരണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. പണ്ഡിതന്മാർക്കുള്ള അനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിലെ നേതൃത്വം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ കൈകളിലാണ്. അവരിലേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ സാധാരണക്കാരായ ജനങ്ങൾ മടങ്ങേണ്ടത്. അതല്ലാതെ ഓരോരുത്തരും തങ്ങൾക്ക് മനസ്സിലായത്, തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. എങ്ങനെയാണ് പണ്ഡിതന്മാരെ തിരിച്ചറിയാൻ സാധിക്കുക? അതിന് ചില അടയാളങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടയാളം അവരുടെ ഇൽമാണ്. അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചും വ്യക്തമായ അറിവുള്ളവരായിരിക്കും പണ്ഡിതന്മാർ. അവർക്ക് അതിനെ കുറിച്ചായിരിക്കും നന്നായി അറിയുക. മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക കിതാബും സുന്നത്തുമായിരിക്കും. അതാണ് അവരുടെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, അവർ കിതാബിനും സുന്നത്തിനും അനുസരിച്ച് സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകുന്നവരായിരിക്കും. അവരുടെ സ്വഭാവം ഇസ്ലാമികമായിരിക്കും. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ സദസ്സിൽ വർഷങ്ങളോളം ചില ആളുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മസ്ജിദിൽ എടുക്കാറുള്ള ദർസുകളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു. ആയിരക്കണക്കിന് എന്നത് വെറുതെ ഒരു കണക്കല്ല, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ തന്നെ വന്നിരിക്കാറുണ്ടായിരുന്നു. അവരിൽ വലിയൊരു വിഭാഗം പേനയോ കടലാസോ എടുത്തിട്ടല്ല അദ്ദേഹത്തിന്റെ ദർസിലേക്ക് വരാറുള്ളത്, മറിച്ച് ഇമാം അഹമ്മദിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ രീതികൾ, ഇത് കണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പലരും വന്നിരുന്നത്. അപ്പോൾ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ഒരു അടയാളം അവരുടെ നല്ല സ്വഭാവമായിരിക്കും. അതുപോലെ പണ്ഡിതന്മാരെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം, അവരുടെ ഉസ്താദുമാർ, അവരുടെ അധ്യാപകന്മാർ, അവർ വലിയ പണ്ഡിതന്മാരായിരിക്കും, അവർ സാക്ഷ്യം പറഞ്ഞ ആളുകളായിരിക്കും. ഇവൻ പണ്ഡിതനാണ് എന്ന കാര്യത്തിന് മറ്റുള്ള പണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരിക്കും. ഇവൻ ആലിമാണ് എന്ന കാര്യം മറ്റുള്ളവർ സാക്ഷ്യം വഹിച്ചതായിരിക്കും. അതുപോലെ പണ്ഡിതന്മാരെ വേർതിരിച്ചറിയിക്കുന്ന മറ്റൊരു കാര്യം, ഫിത്നകളിൽ അവരുടെ ഉറപ്പായിരിക്കും. നമുക്കൊരു ഫിത്ന വന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരും വളരെ ആശങ്കയുള്ളവരായി മാറുന്നത് കാണാം. അതൊരിക്കലും ഒരു പണ്ഡിതന്റെ അടുക്കൽ നീ കാണില്ല. അവനൊരിക്കലും ഹൈറാനാവുകയില്ല. ഹൈറാൻ പറഞ്ഞാൽ ആകെ പരിഭ്രാന്തിയുള്ളവനാവില്ല. അവനെപ്പോഴും ഫിത്നയുടെ നടുവിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു വൃക്ഷത്തെ പോലെയായിരിക്കും. അത് ആടി ഉലയുകയില്ല എത്ര കൊടുങ്കാറ്റ് വന്നാൽ. അതുപോലെ പണ്ഡിതന്മാരെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു അടയാളമാണ് അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ ദർസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരു പണ്ഡിതനെ വേർതിരിച്ചറിയിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച അതിനു മുൻപോ കോഴിക്കോട് സംസാരിച്ചിരുന്നു. അതിന്റെ ചില ബാക്കിയാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകൾ പണ്ഡിതന്മാരെന്ന് ധരിക്കുന്നത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരായ ആളുകളെയല്ല. അവർ വലിയ ഉലമാക്കൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇൽമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഉലമാക്കൾ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന, പണ്ഡിതന്മാരെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കൽ അറിവ് അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും ബാധ്യതയാണ്. നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ദീനു പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കളിക്കാനും ചിരിക്കാനും വേണ്ടിയിട്ടല്ല. ദീനു പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട വിഷയമാണ് ഞാൻ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന്. ഇബ്നു സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞതുപോലെ ഇൻ ഹാദൽ ഇൽമ ദീനും, ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. നിങ്ങൾ പഠിക്കുന്ന ഈ വിജ്ഞാനം അത് ദീനാണ്, തമാശയല്ല. ഫൻദുർ വഅമ്മൻ തഅഖുദൂന ദീനകും, ഫൻദുർ വഅമ്മൻ തഅഖുദൂന ദീനകും. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ദീൻ എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ഭൗതികമായ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധയാണ് ആളുകൾ കൊടുക്കുന്നത്? അയാൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്താണോ, അയാൾക്ക് അതിൽ PhD ഉണ്ടോ, MD ആണോ, എങ്ങനെ, എന്തൊക്കെ പരിഗണിച്ചിട്ടാണ് ആളുകൾ പഠിക്കുന്നത്? പക്ഷേ ദീനിന്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധയില്ല. അത് ഏത് വ്യക്തിയിൽ നിന്നും ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. അവന്റെ സംസാര രീതി നന്നായാൽ മതി, ആളുകളെ ഉറക്കാതെ കൊണ്ടുപോകാനുള്ള കഴിവ് അവനുണ്ടായാൽ, കുറച്ച് അറബി സംസാരിക്കാൻ കഴിഞ്ഞാൽ, നന്നായി നാവിട്ട് അലക്കാൻ സാധിച്ചാൽ, ഫയ്മാഷ അള്ളാഹ് ആലിം കബീർ, വലിയ പണ്ഡിതനാണ്. എന്നാൽ അവന് സംസാരിക്കാൻ കഴിയില്ലെങ്കിലോ, ലുക്ഷണത്തുണ്ടെങ്കിലോ, അവന്റെ സംസാരം അത്ര രസമില്ല. ആളുകളാരും അവന്റെ സംസാരം കേൾക്കാൻ പോവുകയില്ല. പലപ്പോഴും തോന്നും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എങ്ങാനും ഇവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോ ആരാലും പരിഗണിക്കപ്പെടാതെ തള്ളപ്പെടുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ അടയാളം എന്ന് പലരും ധരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ പാണ്ഡിത്യത്തിന്റെ അടയാളമേ അല്ല. അതുകൊണ്ട് സഹോദര, ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എവിടെ നിന്നാണ് ദീൻ എടുക്കേണ്ടത് എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്, ആളുകൾ അവരാരായിക്കോട്ടെ, ചിലപ്പോൾ പറയുന്നത് ജാറത്തിൽ പോകുന്ന മക്ബറയിൽ പോകുന്ന ഖുറാഫികളാണെങ്കിൽ കൂടി നല്ല പ്രസംഗമാണ് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ നെറ്റിൽ സെർച്ച് ചെയ്ത് അയാളുടെ പ്രസംഗം കേൾക്കും. ഒരു പേടിയില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളിലൊക്കെ ഒരാൾ സംസാരിക്കുന്ന അയാൾ എവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അയാളെ പറ്റി ആരൊക്കെ അയാളുടെ അടുത്ത് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ പ്രത്യേകം പഠിച്ചയാളാണ് എന്നൊക്കെ ആദ്യം ഒരു ആമുഖം പറയും. എന്നിട്ടേ ഒരാള് പ്രസംഗിക്കോളൂ. ഇവിടെ ഞാനിത് ആകെ 20-25 വയസ്സിന്റെ താഴെയുള്ള ആള് വന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുന്നു, ഒരു പേടിയില്ലായിരിക്കും. ആർക്കു വേണമെങ്കിലും നമ്മുടെ ദീന് തിരിച്ചു മാറ്റാൻ സാധിക്കും. കാരണം ആർക്കും എന്തും പറയാമെന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്, ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരും മറ്റുള്ളവരും തമ്മിൽ വേർതിരിയുന്ന ചില മേഖലകളുണ്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, നമ്മൾ നമ്മുടെ സമൂഹം പണ്ഡിതന്മാരായി തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗം ഖുറാഇകളാണ്. ഖുറാ എന്ന് സാധാരണ അറബിയിൽ പറയാ കാര്യങ്ങൾക്കാണ്. ഇപ്പോ അങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. ഖുർആൻ നന്നായി ഓതുന്ന ആളുകൾ അവരല്ലേ ഇവിടെ ഖുറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് പുസ്തകം വായിക്കാൻ സാധിക്കുന്നവർ, അറബിയിൽ കിതാബ് വായിക്കാൻ കഴിയുന്ന ആളുകൾ. അങ്ങനെ കിതാബ് വായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ കണക്കുകൂട്ടലിൽ പണ്ഡിതന്മാരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുൻപുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് വായിക്കാൻ സാധിക്കുക എന്നത് ഒരു വലിയ മേന്മയായി എടുത്തു പറഞ്ഞിരുന്നു. അയാള് ജനങ്ങൾക്കിടയിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുമായിരുന്നു, ഒരാൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ. ഇന്ന് വായിക്കാതിരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാലാണ് ആളുകൾ അയാളെ പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം എല്ലാവർക്കും വായിക്കാൻ കഴിയും. അപ്പൊ കുറച്ച് വായിച്ച പരിചയമുള്ള ആർക്കും ഇന്ന് പണ്ഡിതനാകാം. പണ്ഡിതൻ തന്നെ ഉദ്ദേശിച്ചത് ആളുകൾക്കിടയിൽ പണ്ഡിതനായി ചമയാൻ സാധിക്കും, കുറച്ച് വായിക്കാൻ കഴിഞ്ഞാലും മതി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര എത്ര ഖത്തീബന്മാർ, അവരുടെ വായനയുടെ ആകെ ഭാഗം അമാനിയുടെ തഫ്സീറായിരിക്കും, അതല്ലെങ്കിൽ മലയാളത്തിൽ പുറത്തുള്ള ചില പ്രസിദ്ധീകരണങ്ങളായിരിക്കും. അത് വായിച്ച് ഖുത്ബ പറയുന്ന എത്ര ആളുകൾ, ചിലപ്പോൾ അതുപോലെ വായിക്കാത്ത ആളുകൾ തന്നെ ഉണ്ട്. അറബി കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് നല്ല പരിചയമാണ്. ചില ആളുകൾ പറയാറുള്ള മിമ്പർമ കയറും, ഖുർആൻ എടുത്ത് തുറന്നോക്കും, അപ്പൊ കണ്ട് ആയത്ത് നോക്കും, അതിന്റെ അർത്ഥം വെച്ചിട്ട് ഒരു പത്ര റിപ്പോർട്ടൊക്കെ വെച്ച് ഒരു പ്രസംഗം നടത്തും. ആഴ്ചകളിൽ എത്രയോ ആളുകൾ, നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ ഒരിക്കലും എൽമിന്റെ ആളുകളെ തരംതാത്തി കാണിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. എല്ലാവരും മോശക്കാരാണ് നിങ്ങൾ ധരിക്കാൻ, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പൊ ഖുറാഇകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് ധാരാളമുണ്ട്. അവർക്ക് അറബി വായിക്കാൻ സാധിക്കും, കിതാബ് വായിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ധാരാളമായി നമുക്കിടയിൽ ഉള്ളതായി കാണാൻ സാധിക്കും. നമ്മൾ പോലും യഥാർത്ഥത്തിൽ ആ വിശേഷണത്തിന് അർഹരാണ്. പണ്ഡിതന്മാരെന്ന വിശേഷണത്തിന് ഇവിടെ പ്രസംഗിക്കുന്ന ക്ലാസ് എടുക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും അർഹരല്ല. അവർ ബഹുഭൂരിപക്ഷവും ഖുറാഅകളാണ്. അവർക്ക് വായിക്കാൻ അറിയാം, അറബി തിരിച്ചും മറിച്ചും വായിക്കാൻ അറിയാം. അറബിയിൽ പറഞ്ഞാൽ ഫായിലും മഫ്ഊലും തിരിച്ചറിയാൻ പറ്റും. അതാണ് അവരുടെ ക്വാളിറ്റി. അത് വായിക്കാൻ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ പണ്ഡിതനാവില്ല. അപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന എന്റെ കാലങ്ങളായുള്ള ഗവേഷണത്തിന് പഠനത്തിന് അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ച വിഷയമല്ല. ഇതൊരു പുസ്തകത്തിലുള്ള കാര്യം ഞാൻ ചുരുക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറബി പഠിച്ചാൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഇതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വായിക്കുന്ന വ്യക്തി പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല. ഇതിന് തെളിവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് ഒരു സംഭവം പറയപ്പെട്ടതായി കാണാം. ഖദിമ അലാ ഉമർ റജുലുൻ, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ഞാൻ അറബി വായിക്കുന്നില്ല, കഥ പറയാം. അങ്ങനെ അയാൾ കുറച്ച് ദൂരത്തുനിന്ന് വന്നയാളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അയാളോട് ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ അവസ്ഥ എന്താണ്, ആ നാട്ടിലുള്ള ആളുകളുടെ ഖലീഫയാണ്, അതുകൊണ്ട് ദൂരപ്രദേശത്തുള്ള ആളുകളുടെ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഖദ് ഖറഅൽ ഖുർആന മിൻഹും കദ വകദ, ഇത്ര ഇത്ര ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഖുർആൻ വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഫഖുൽതു, അപ്പൊ ഇബ്നു അബ്ബാസ് അടുത്തുണ്ട്. ഇബ്നു അബ്ബാസ് നിങ്ങൾക്കറിയാം, സഹാബികളിലെ ചെറിയ ആളുകളിൽ പെട്ട സിഗാറു സഹാബ, വളരെ ചെറിയ സഹാബിയാണ്, എന്നാൽ ഇൽമു കൊണ്ട് ധാരാളം ശ്രദ്ധയുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് നിൽക്കുന്ന ആ സദസ്സിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞു, വല്ലാഹി ما احب ان يسارعوا يومهم هذا في القران هذه المصارعه الله സത്യം, ഇന്ന് ജനങ്ങൾ കാണിക്കുന്ന രൂപത്തിൽ ഖുർആനിന്റെ മേൽ ഈ രൂപത്തിലുള്ള ഒരു ധൃതി കൂട്ടൽ, ഖുർആനിന്റെ മേൽ ജനങ്ങൾ ഈ രൂപത്തിൽ വീഴുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾ എല്ലാവരും തോന്നിയവരല്ല ഖുർആൻ പഠിക്കുക ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിക്കുക ഖുർആൻ വായിക്കുക, ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഈ എല്ലാവർക്കും ഖുർആൻ വായിക്കാൻ അറിയാം, എല്ലാവരും ഖുർആൻ വായിക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഇബ്നു അബ്ബാസിനെ ശക്തമായി ആക്ഷേപിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി, വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടിയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വളരെ ചെറിയ പ്രായക്കാരനായിരുന്നു. മറ്റു സഹാബികൾ അദ്ദേഹത്തെ പരിഗണിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചത് ഉമർ ഇബ്നു ഖത്താബ് ആയിരുന്നു. പണ്ഡിതന്മാരുടെ സദസ്സിൽ ഇബ്നു അബ്ബാസിനെ ഇരുത്തും, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മുഖം ചുളിക്കും, എന്തിനാണ് ഇബ്നു അബ്ബാസിനെ ഇവിടെ ഇരുത്തുന്നത് എന്ന അർത്ഥത്തിൽ. അപ്പൊ ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, ഉമറിന്റെ അടുക്കൽ എനിക്കൊരു സ്ഥാനം ലഭിച്ചതായിരുന്നു, അദ്ദേഹത്തിന്റെ അടുക്കൽ എനിക്കൊരു വിശ്വസ്തത ലഭിച്ചതായിരുന്നു, ഞാൻ അതെല്ലാം കൊണ്ടുപോയി ഇന്ന് കൊളമാക്കി, ഞാൻ അതെല്ലാം ഇന്ന് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ പോയി കട്ടിലിൽ കയറി കിടന്നു. അങ്ങനെ എഴുന്നേൽക്കാതെ വിഷമം കാരണം ഞാൻ കട്ടിലിൽ തന്നെ കിടപ്പായി. കുറേ ദിവസം അങ്ങനെ കിടന്നപ്പോ എന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ എന്നെ വന്ന് രോഗമാണെന്ന് വിചാരിച്ച് സന്ദർശിക്കാൻ തുടങ്ങി. അത്രമാത്രം ഞാൻ കിടന്നുപോയി, കാരണം വിഷമം കാരണം. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, അജിബ് അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ നിന്നെ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഉണ്ട് വാതിലിന്റെ അവിടെ കാത്തു നിൽക്കുന്നു. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹം ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ടുപോയി, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഉമർ ചോദിച്ചു, മല്ലദി കരഹ്ത മിമ്മ ഖാല ഖാല അർറജുലു ആനിഫൻ, ഇന്നലെ ആ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ നിനക്ക് വെറുപ്പുണ്ടാക്കുന്നത് എന്ത് കാര്യമാണ്? ഇന്നലെ അയാൾ പറഞ്ഞു ഖുർആൻ ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് അയാളെ എതിർത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഇൻ കുന്തു അസഅതു ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ്. ഉമർ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് അബദ്ധം പിടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. വഅതൂബു ഇലൈഹി വഅൻസിൽ ഹൈസു അഹബബ്ത, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, മാത്രമല്ല എന്റെ സ്ഥാനങ്ങൾ താങ്കൾ എടുത്തു മാറ്റിക്കോളൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉമർ വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു അബ്ബാസിനോട് വീണ്ടും നിർബന്ധിച്ചു, എന്താണ് നീ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതാ മാ യുസാരിഉ ഹാദിഹിൽ മുസാറഅ യഹ്തഖു, ഈ രൂപത്തിൽ തോന്നിയവരൊക്കെ ഖുർആൻ വായിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോരോരുത്തരും വെവ്വേറെ മാറി നിന്ന് മാറി നിന്ന് പറയും, ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ. ഒരു വിഭാഗം ഖുർആൻ വായിച്ചു, അവർക്ക് മനസ്സിലായ അർത്ഥം അവർ പറയും ഇതാണ് ഹക്കിന്റെ അർത്ഥം, ഇതാണ് ശരിയുടെ അർത്ഥം. അപ്പൊ വേറൊരു വിഭാഗം പറയും അല്ല, ഞങ്ങൾക്ക് മനസ്സിലായതാണ് ശരിയുടെ അർത്ഥം. ഇങ്ങനെ ഖുർആൻ തോന്നുന്നവരൊക്കെ വായിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം ഈ രൂപത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. വമതാ മാ യഹ്തഖു യഖ്തസിമു, അങ്ങനെ അവർ പരസ്പരം ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തർക്കിക്കാൻ തുടങ്ങും. വമതാ മഖ്തസമു യഖ്തലിഫു, അങ്ങനെ അവർ തർക്കിക്കാൻ തുടങ്ങിയാൽ അവർ ഭിന്നിക്കാൻ തുടങ്ങും. വമതാ മാ യഖ്തലിഫു യഖ്തതിലു, അങ്ങനെ അവർ ഭിന്നിച്ചാൽ അവർ പരസ്പരം യുദ്ധം ആരംഭിക്കും. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ എത്ര കൃത്യമാണിത്! ഒരാള് ഒരു ഡേറ്റിൽ കാണാൻ പ്രത്യേകിച്ച് അയാള് പൊട്ടിമുളക്കും, എന്നിട്ട് അയാള് പറയും ഇതൊക്കെയാണ് ശരി, ഇങ്ങനെങ്ങനെയൊക്കെയാണ് ശരി. അയാൾ അയാൾക്ക് തോന്നിയ രൂപത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മുസ്ലിം ഉമ്മത്തിലെ കുറച്ച് ആളുകൾ അയാളുടെ പിന്നാലെ പോകും. അങ്ങനെ അതൊരു കക്ഷിയായി, അതൊരു ഗ്രൂപ്പായി, അതൊരു ഫിത്നയായി. വേറെ ഒരാൾ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവരെ കൂട്ടത്തിൽ തന്നെ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് വായിക്കും. അപ്പൊ അയാൾക്ക് തോന്നും ഇതല്ല ഹക്ക്, വേറൊന്നാണ് ഹക്ക്. അങ്ങനെ അയാൾ വേറൊരു ടീമായി പോകും. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ശരിയായ ചിത്രമാണ്. അവർക്ക് സംഭവിച്ചിട്ടുള്ള ഇത് തന്നെ, തോന്നിയത് വായിക്കുക, തോന്നിയത് കേൾക്കുക, അവനവന്റെ ബുദ്ധിക്ക് ശരിയാണെന്ന് തോന്നിയത് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതാണ് ശരിയെന്ന് ഉജ്ജ്വലമായി വാദിക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും പരസ്പരം ഇന്നവൻ പഴച്ചവനാണ്, ഇന്നവൻ പഴക്കാത്തവനാണ് എന്നിങ്ങനെ പറയുക. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലില്ലാഹി അബുക്ക്, അതായത് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടൊരു വാക്കാണ്, ലഖദ് കുന്തു അക്തുമുഹ അന്നാസ ഹത്താ ജിഅത ബിഹ, നീ ഇത് പറയുന്നത് വരെ എന്റെ മനസ്സിൽ ഈ കാര്യമുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറച്ചു പിടിക്കുകയായിരുന്നു. നീ ഇത് വ്യക്തമാക്കി പുറത്തോട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഹക്കാണ് എന്ന ബോധ്യമുണ്ടായത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാര്യത്തോട് അംഗീകരിക്കാൻ. നമ്മളാണെങ്കിൽ ഇന്നെന്താ പറയാ, മാഷാഅല്ലാഹ്, ഹിഫ്ളിന്റെ ദർശകൾ തുടങ്ങി, ഒരാൾ ഇന്നലെ ഹിഫ്ള് ഹാഫിളായി, ഇന്നത് പുതിയ സ്ഥാപനം തുടങ്ങി, ഇന്ന് അവൻ പഠിപ്പിക്കുന്നു, ഒരാൾ കുറച്ചു ദിവസം ബാംഗ്ലൂർ പോയി പഠിച്ചു, അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി പഠിച്ചു, അവനത് സ്ഥാപനം തുടങ്ങി. എത്ര എളുപ്പമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ. നമ്മുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ, വേറെ ആരെയും കുറ്റപ്പെടുത്തതൊക്കെ നമ്മുടെ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പണ്ഡിതന്മാരുടെ അവസ്ഥയല്ല. കുറച്ച് വായിച്ചാൽ അവൻ പണ്ഡിതനാവില്ല, മറിച്ച് ഉസ്താദുമാരുടെ കീഴിൽ പോയിരുന്ന് പഠിച്ച് മനസ്സിലാക്കി ദിക്റിന്റെ സദസ്സുകളിൽ, ഇൽമിന്റെ സദസ്സുകളിൽ തിരക്കുകൂട്ടി മശായഖന്മാരുടെ അടുക്കൽ പോയി ചോദിച്ചു മനസ്സിലാക്കി പഠിച്ച് അനേകം രാത്രികൾ ഉറക്കമൊളിച്ച് പഠിക്കുന്നവരാണ് പണ്ഡിതന്മാർ. അവരുടെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് പല ആളുകൾക്കും വലിയ തൃപ്തികരമായി തോന്നുന്ന കാര്യമല്ല. ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ തന്നെ ആളുണ്ടാവില്ല എന്നാണ്. സഹോദര, നീ അള്ളാഹുവിന്റെ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ പഠിക്കണം. നീ പഠിക്കുകയാണെങ്കിൽ ശരിക്കും പഠിക്കണം. തോന്നിയ പോലെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ രക്ഷപ്പെടില്ല. മാത്രമല്ല, പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ശരിയായ രൂപത്തിൽ പഠിക്കാത്ത ആളുകളാണ്. അതായത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ശരിയായ രൂപത്തിലല്ല, പഠിക്കേണ്ട രൂപത്തിലല്ല അവർ പഠിച്ചത്. അങ്ങനെ പഠിച്ച ആളുകളാണ് പിന്നീട് ഒന്നും പഠിക്കാത്ത ആളുകളെക്കാൾ ഇസ്ലാമിന് ഉപദ്രവം ഉണ്ടാക്കിയത്. എത്ര ശരിയാണാ പറഞ്ഞത്! ചില ആൾക്കാർ ജാഹലീങ്ങളാണ്, ഒന്നും പഠിച്ചിട്ടില്ല, അവർ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും മിണ്ടില്ല. അഞ്ചു നേരം നിസ്കരിച്ച് പോകാന്നല്ലാതെ അവർ യാതൊന്നും ഇസ്ലാമിനെ കുറിച്ച് മിണ്ടില്ല. അവരെ കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപദ്രവമില്ല. പക്ഷേ ശരിയായ രൂപത്തിൽ പഠിക്കാത്ത ആളുകൾ, പണ്ഡിതന്മാരുടെ മുന്നിൽ ഇരിക്കാത്ത ആളുകൾ, അവരാണ് മുസ്ലിം ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കിയത്, അവരാണ് പ്രശ്നമുണ്ടാക്കിയത്. അവർക്ക് കുറച്ച് കിതാബ് വായിക്കാൻ അറിയാം, ഇത്തിരി എന്തോ അവർ വായിച്ചിട്ടുണ്ട്, തയ്യം. അവരാണ് ഇന്ന് ആലിമുൽ അല്ലാമമാർ. അതുകൊണ്ട് സഹോദര, ഈ ഇരിക്കുന്ന ചെറിയൊരു വിഭാഗത്തോടുകൂടി ഇത് കേട്ടിട്ട് ഇപ്പൊ എല്ലാവരും നന്നാ നമുക്ക് പ്രതീക്ഷയില്ല. പക്ഷെ സഹോദര, നമ്മൾ ചെറിയ വിഭാഗമെങ്കിൽ ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. എവിടൊന്നും കേൾക്കുക, എന്തും കേൾക്കുക എന്നുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. മാത്രമല്ല, ഇവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അഞ്ചെട്ട് കിതാബ് വായിക്കുമ്പോഴത്തേക്ക് ഒരാൾ പണ്ഡിതനാവില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം വേർത്തൊന്നും പഠിക്കേണ്ടെന്നല്ല, പക്ഷെ പഠിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാൻ പാടണം. അവർക്ക് നൽകേണ്ട സ്ഥാനത്തിനപ്പുറം നമ്മൾ നൽകാൻ പാടില്ല. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളെ കുറിച്ച്, ഇസ്ലാമിലെ ആദ്യത്തെ പഴച്ച കക്ഷിയാണ് അവർ, അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശേഷണം നോക്ക് നിങ്ങൾ. യഖ്റഊന ഖുർആൻ വലാ യുജാവിസു തറാഖീഹിം. അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുകയില്ല. ഇതിന്റെ അർത്ഥമായി ഇമാം അന്നവവി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അവർ ഖുർആൻ വായിക്കും, പക്ഷെ ഖുർആനിന്റെ അർത്ഥം എന്താണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് ഉദ്ദേശത്തിലാണ് അവതരിപ്പിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഉണ്ടായിരിക്കുകയില്ല. ഖുർആൻ ഓതാൻ അറിയാം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അറിയാം, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഏത് അർത്ഥത്തിലാണ് ഇറക്കിയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാണ്, ചില ആളുകൾ പ്രസംഗത്തിന്റെ വൈഭവം കണ്ടാൽ പോകും, വേറെ ചില ആയത്തിൽ ഹദീസിൽ ധാരാളം പറഞ്ഞാൽ മതി. മാഷാ അല്ലാഹ് ഖതീബാരെ, ഇതിനേക്കാൾ നല്ല ഖതീബ് ഇനി നമ്മളെ പള്ളിയിൽ കിട്ടില്ല. അയാളുടെ സാലറിയൊക്കെ വർദ്ധിപ്പിച്ചു, അയാൾ അവിടുത്തെ. നമ്മൾ ആളുകളെ പണ്ഡിതന്മാരായി കണക്ക് കൂട്ടുന്നതിനുള്ള നിർവചനങ്ങളാണ് ഇതൊക്കെ. സഹോദരൻ, നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്, ഇതിനുള്ള വില വലിയതാണ്. പല ആളുകളും ഈ കാര്യത്തിൽ ഒരു ഗൗരവപ്പൊന്നും കാണിക്കുന്നില്ല. യൂട്യൂബ് എടുക്കുക, ഒരു ക്ലിപ്പ് വേണ്ട, അതിനപ്പുറത്ത് വേറെ ക്ലിപ്പ് വേണ്ട, അത് തിരിഞ്ഞോക്ക്. കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരു പേടിയില്ല അവരുടെ ഹിദായത്തിന്റെ കാര്യത്തിൽ. അവരുടെ ധൈര്യം കണ്ടാൽ നമുക്ക് തോന്നും അവരുടെ ഹൃദയം അവരുടെ കയ്യിലാണ് എന്ന്. സലഫുകൾ എത്രയോ ശക്തമായി എതിർത്ത കാര്യമാണ്, പഠിക്കുന്നത് ആരുടെ നിന്നാണ് നിങ്ങൾ സൂക്ഷിക്കണം. തോന്നിയ ആൾക്കാരുടെ പഠിക്കരുത്. നന്നായി അമാനത്തുള്ള ആളുകൾക്ക് മാത്രമേ ദീന് പഠിക്കാൻ പാടുള്ളൂ, അവരുടെ സംസാരം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞാൽ ആളുകൾ പറയും അവന്റേതല്ലാത്ത വേറെ ആൾക്കാരുടെ സംസാരം കേൾക്കണമെന്ന് പേടിയോണ്ടായിരിക്കും. ഒരിക്കലുമല്ല, നമ്മളടുത്ത് കേൾക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ശരിയായ നമ്മളടുത്ത് പോലും കേൾക്കരുതെന്ന് നിങ്ങൾ പറയുന്നത് ഹക്കാണ്. വിനയം കൊണ്ട് പറയുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വല്ലാഹ് ഹഖീഖയാണിത്. നമ്മുടെ അടുത്ത് പോലും കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സുരക്ഷിതമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 25 വയസ്സ് പോലെ എനിക്കായിട്ടില്ല, കൂടിയാൽ 5-ലധികം ഷെയ്ഖുമാരെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ നിലവാരം. അതുകൊണ്ട് സഹോദര, എന്റെ അടുത്ത് പഠിക്കണം, ബാക്കിയുള്ളവർ കേൾക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പഠിക്കുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിച്ചിട്ടേ പഠിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന എന്തിനായിരുന്നു? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹു, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ ദീൻ ഉറപ്പിച്ചു നിർത്തണമെന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത കാര്യം ഇതാണ്.
നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. ചില ആളുകൾ എത്ര ധൈര്യത്തിലാണെന്നറിയോ വാദപ്രതിവാദങ്ങൾ കേൾക്കാൻ പോകുന്നത്. അവരുടെ പോക്ക് കണ്ടാൽ വിചാരിക്കും എന്തൊക്കെ അയാൾ പറഞ്ഞാലും ഞാനൊരിക്കലും ബലാലത്തിൽ പോകില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് അറിയിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ദജ്ജാൽ ഒരു നാട്ടിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് പോകരുത്. കാരണം ചിലപ്പോൾ ഒരു വ്യക്തി എന്റെ ഈമാൻ ശക്തമാണ് എന്ന ഉറപ്പിൽ അവന്റെ അടുക്കൽ പോകും, പക്ഷെ അവൻ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെട്ട് അവൻ ചിലപ്പോൾ കാഫിറായി മരിച്ചുപോയേക്കാം. സലഫുകളിൽ അനേകം പേരുടെ ചരിത്രത്തിൽ കാണാം, അവർ തുടക്കത്തിൽ അഹ്ലു സുന്നവൽ ജമാഅയുടെ മാർഗത്തിലായിരുന്നു. പിന്നെ അവർ പറയും നമ്മൾ അവരെ വാക്ക് എന്താണെന്ന് കേട്ടിട്ട് വരാം, നമ്മളിത് പിൻപറ്റണ്ടല്ലോ. അങ്ങനെ പോയി വഴിപിഴച്ച അനേകം ആളുകൾ സലഫുകളുടെ ചരിത്രത്തിലുണ്ട്, അവരുടെ പേരുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി, മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഈ എന്താ അഹമ്മദ് കബീർ ബാഖവി, നൌഷാദ് ബാഖവി ഇങ്ങനെയുള്ള മുബ്തദിഈങ്ങളായ, ഒരു നിലക്കും അമാനത്തില്ലാത്ത, ജനങ്ങളുടെ സമ്പത്തും അവരുടെ ദീനും പറ്റിക്കുന്ന ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള ആളുകളുടെ സംസാരം വരെ കേൾക്കും, എന്നിട്ട് പറയും കേൾക്കുമ്പോ മനുഷ്യൻ എന്തോ ഒരു റാഹത്താൻ. ബാക്കിയുള്ളവരെ പ്രസംഗം കേട്ടാൽ എന്താ ഉണങ്ങിയ പ്രസംഗം, അതേപോലെയാണ് അവരുടെ പ്രസംഗം കേൾക്കുമ്പോ എന്തോ റാഹത്താൻ. സഹോദര, ഇതല്ല യഥാർത്ഥത്തിൽ ദീനിന്റെ അടയാളം. അതുകൊണ്ട് പ്രസംഗത്തിന്റെ രസവും പറയുന്ന വാക്കുകളുടെ അറബിയുടെ കൃത്യതയും ഒക്കെ നോക്കി സംസാരം കേൾക്കുന്ന ആളുകളുണ്ട്. അവരോട് വളരെ ഗൗരവത്തിൽ അവരുടെ ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്താം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം, സയഅതി അലാ ഉമ്മതി സമാനു തക്സുറു ഫീഹിൽ ഖുറാഉ വതഖില്ലുൽ ഫുഖഹാഉ വയുഖബദുൽ ഇൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സമൂഹത്തിന് ഒരു കാലഘട്ടം വരും, അന്ന് ഖുറാഉകൾ വർദ്ധിക്കും, നല്ല പുസ്തകം വായിച്ച് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ വർദ്ധിക്കും, ഫുഖഹാക്കൾ പണ്ഡിതന്മാർ കുറയും, വയുഖബദുൽ ഇൽം ഇൽമു ഉയർത്തപ്പെടും. അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് ദർസെടുക്കുക എന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് അത്ഭുതകരമാണ്, നമ്മുടെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം, പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് പറയാത്ത പല ആളുകളും പ്രസംഗിക്കുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും മാഷാ അള്ളാഹ് അവൻ ഈ ഹദീസിന്റെ കിതാബൊക്കെ വായിച്ച പോലുണ്ട്, എല്ലാ പുസ്തകവും കലക്കി കുടിച്ച പോലെ, ഇന്ന ബുഖാരിയിൽ നിന്നും അബുദാവൂദിൽ നിന്നൊക്കെ ഹദീസ് ഉദ്ധരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ വായിച്ചിട്ടുള്ള ഒരു പുസ്തകം മാത്രമേ ആയിരിക്കുള്ളൂ, ആ പുസ്തകത്തിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് വായിക്കുന്നത്. പക്ഷെ ഒരു സൂചന പോലും അവൻ കൊടുക്കില്ല, ഞാൻ ഇന്ന പുസ്തകത്തിൽ നിർത്താൻ. കേട്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇവൻ എല്ലാ പുസ്തകവും വായിച്ചിട്ടാണ് ഈ പറയുന്നത്, ഒരിക്കലുമല്ല. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. എന്താ പറയുക, ഇൽമിന്റെ ചില ചെപ്പടി വിദ്യകളുണ്ട്, അത് സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഹോദര, തആലും എന്നാണ് അറബിയിൽ അതിന് പറയുക, അറിവുള്ളവനാണ് ഞാനെന്ന് ജനങ്ങളെ കാണിക്കുക. ഇതിന് എളുപ്പമാണ്, കാരണം പുസ്തകങ്ങൾ ധാരാളം, നമ്മളത് വായിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എളുപ്പമാണ്. അതുകൊണ്ട് സഹോദര, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരെ എല്ലാത്തരും വേർതിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട അടയാളം, പണ്ഡിതന്മാരോട് നിങ്ങൾ ദീനിലെ വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടായിരിക്കും. അത് ഏത് ഭാഗത്തെക്കുറിച്ച് ചോദിച്ചതാണ്, വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ അവർക്ക് അറിവില്ലാത്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖുറാഉകൾ വായനയുടെ പിന്നിൽ കൂടിയ ആളുകൾ, അവർക്ക് ദീനിലെ ഏതെങ്കിലും പ്രത്യേക ചില മസലകൾ ഉണ്ടാവും. സാധാരണ മനുഷ്യന്മാർക്കിടയിൽ തർക്കമുണ്ടാവാറുള്ള, ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാറുള്ള ചില വിഷയങ്ങൾ, അതിനെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആയത്തുള്ള ഹദീസുകളൊക്കെ ഹിഫ്ലെന്ന് പറഞ്ഞുതരും, ആസാറുകൾ ധാരാളം കേൾപ്പിക്കും. ധാരാളം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടും. ആ വിഷയത്തെക്കുറിച്ച് വേറെ വല്ല വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലോ, അവൻ അള്ളാഹനെ പേടിക്കണവനാണെങ്കിൽ അറിയില്ല എന്ന് പറയും, അതല്ലെങ്കിൽ അവൻ അവന്റെ ഊഹത്തിനനുസരിച്ച് അവന്റെ അഭിപ്രായങ്ങൾ പറയും. വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. ഇത് ഇത്തരക്കാരെ വേർതിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. ഉദാഹരണത്തിന് വേറുള്ള ഒരു കുറ്റം നമ്മളെ കാര്യം തന്നെ നമ്മൾ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഈ വിഷയം ചിലപ്പോൾ ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന വിഷയം എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് വ്യക്തമായ അറിവുണ്ടാവും ഇതിനെക്കുറിച്ച്. പക്ഷെ ഉദാഹരണത്തിന് ഇപ്പൊ സകാത്തിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ, നിസ്കാരത്തിലെ ചില വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് വിചാരിച്ചു, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടായിക്കൊള്ളണമല്ല, എനിക്കതിനെക്കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല, തനി പടി ജാഹലായിരിക്കും. ഇതാണ് ഖുറാഉം പണ്ഡിതനും തമ്മിലുള്ള വ്യത്യാസം. ഖാരിഖിനെ സംബന്ധിച്ച് അവൻ ചില കിതാബ് വായിച്ചിട്ടുണ്ടാവും, ആ വായിച്ച വിഷയങ്ങൾ അവന് വിവരം ഉണ്ടാവും. പക്ഷെ ഒരു ആലിം എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലെ വിഷയങ്ങൾ മൊത്തത്തിൽ, അഖീദയുടെ വിഷയമാണെങ്കിൽ അത് എ ടു സെഡ്, അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു വിവരം ഉണ്ടായിരിക്കും. ഫിഖ്, ഇസ്ലാമിക ഫിഖ്, കർമ്മശാസ്ത്രം, അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു വിവരം അവനുണ്ടായിരിക്കും. എല്ലാ ഡീറ്റെയിലിനെ കുറിച്ചും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല, അത് മനുഷ്യന് സാധിക്കില്ല. എങ്കിൽ കൂടി മൊത്തത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെക്കുറിച്ച് അവൻ അറിയുന്നുണ്ടാവും. അതൊരു പണ്ഡിതനെയും വായനക്കാരനെയും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട അടയാളമാണ്. അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിൽ ഒരു വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതിനുമാത്രം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്, ഖതീബുൽ ബഗ്ദാദിയുടെ കിതാബുകളെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന് പിൽക്കാലഘട്ടത്തിൽ വന്നയാളുകൾ, അദ്ദേഹത്തിന് ശേഷം വന്നയാളുകളൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഗ്രന്ഥം എഴുതിയത്. അത്രമാത്രം പ്രസിദ്ധനായ പണ്ഡിതനാണ് ഖതീബുൽ ബഗ്ദാദി. കുല്ലു മൻ ജാഅ ബഅദൽ ഖതീബ് ഫഹുവ അയ്യാലുൻ അലാ കുതുബി. ഖതീബുൽ ബഗ്ദാദിക്ക് ശേഷം വന്നയാളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ആശ്രയിക്കുന്നവരാണ്. അത് ഖതീബ് ഇല്ലാതെ അവർക്ക് പുസ്തകം എഴുതാൻ പറ്റില്ല, ആ രൂപത്തിലാണ്. അത്രമാത്രം വലിയ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ, وقد رايت خلقا من اهل هذا الزمان ينتسبون الى الحديث. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഹദീസിന്റെ ആളുകൾ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ويعدون اهل انفسهم من اهله المتخصصين بسماعه ونقله. ഹദീസ് പറയാനും അത് പഠിപ്പിക്കാനും സാധിക്കുന്ന, അതിൽ തഖസ്സുസ് ചെയ്ത, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് തങ്ങൾ എന്നാണ് അവർ ധരിക്കുന്നത്. وهم ابعد الناس مما يدعون او مما يدعون. അവർ തങ്ങൾ അവകാശപ്പെടുന്ന ഈ കാര്യത്തിൽ നിന്ന് ഏറ്റവും വിദൂരത്തിലാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ തങ്ങൾ അവകാശപ്പെടുന്ന കാര്യത്തിൽ നിന്ന് ഏറ്റവും അകലം പാലിക്കുന്നത് ഇവരാണ്. അതായത് അവരും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. واقلهم معرفه بما اليه ينتسبون. തങ്ങൾ അവകാശപ്പെടുന്ന കാര്യത്തോട് ഏറ്റവും കുറഞ്ഞ ബന്ധം അവർക്കാണുള്ളത്. യറൽ വാഹിദു മിൻഹും ഇദാ കതബ അദദൻ ഖലീലൻ മിനൽ അജ്സാഇ വഷ്തഗല ബിസ്മാഇ ബുർഹതൻ യസീറത മിനൽ ദഹർ അന്നഹു സാഹിബു ഹദീസ് അലൽ ഇത്ലാഖ്. അവരിൽ ചില ആളുകളുടെ വിചാരം, ഞാനിത് കുറച്ച് നമ്മുടെ നാട്ടിലെ ഭാഷയ്ക്ക് അനുയോജ്യമായിട്ട് ഉയർത്തനം ചെയ്യാൻ, കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അൽ അജ്സാഇ ഹദീസിയ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വിശദീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. അവരിൽ ചില ആളുകൾ കുറച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയാൽ കുറച്ചു കാലം, ഒരു രണ്ടോ മൂന്നോ വർഷം, നാലഞ്ച് വർഷം ദീന് പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ അഫ്ദലുലും എടുത്തു കഴിഞ്ഞാൽ, അവർ ധരിക്കുന്നത് അന്നഹു സാഹിബു ഹദീസിൻ അലൽ ഇത്ലാഖ്, അവൻ നിരുപാധികമായി ഏത് രൂപത്തിൽ എടുത്തു നോക്കിയാലും അവനൊരു ഹദീസ് പണ്ഡിതനാണെന്നാണ് സ്വയം വിചാരിക്കുന്നത്. പണ്ടത്തെ അവസ്ഥയാണ്, അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്തുമാത്രം മോശമായിരിക്കും. പണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന്മാരുടെ അടുത്ത് അമാനത്ത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെയാണ്. അമാനത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന നാട്ടിൽ ഒരാളുണ്ട് അയാൾ കുറച്ച് അമാനത്തുള്ള ആളാണ് എന്ന് പറയുന്ന രൂപത്തിൽ അമാനത്തുള്ള ആളുകൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ആകെ ഒന്നോ രണ്ടോ ആൾക്കാരെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുള്ളൂ, അത്ര കുറഞ്ഞിട്ടുണ്ട് അമാനത്തുള്ള ആളുകൾ. ഉത്തരവാദിത്തമുള്ള, ദീനിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുള്ള ആളുകൾ, ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയും. അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ എഴുതിയാൽ, കുറച്ചു കാലം ദീന് പഠിച്ചാൽ അവരിൽ ഒരാൾ വിചാരിക്കുന്ന എന്താണ്, ഞാൻ ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന്. രസകരമായ കാര്യം, ഒരിക്കൽ നമ്മുടെ ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു സംഭവമാണ്. ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുകയാണ്, അപ്പോ ഒരു അധ്യാപകന ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അറബിക് അധ്യാപകനായിട്ട്. അപ്പോ ഒരു ഒരാൾ വന്നു, അയാളുടെ കയ്യിൽ അഫ്ളൽ ഉലമ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അഫ്ളൽ ഉലമ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, അഫ്ളൽ ഉലമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉലമാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് അതിന്റെ അർത്ഥം. സർട്ടിഫിക്കറ്റിന്റെ പേരതാണ്, അതെന്നെ ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. സാധാരണ ആലിമും കൂടിയല്ല, ഉലമാക്കളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റായിട്ടാണ് ഇയാൾ വന്നത്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, എന്റെ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിന്, അതായത് അഫ്ളൽ ഉലമ എന്ന സർട്ടിഫിക്കറ്റിന്, ഈ വിശേഷണത്തിന് അർഹനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയാൾ പറഞ്ഞു, തയ്യും, ശരിയാണ്, എന്ത് സംശയം? അയാൾ ആ സ്വന്തം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് അയാളെ പറ്റി അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ ജാഹിൽ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടാൻ അർഹനല്ല. അങ്ങനെ സ്വയം പണ്ഡിതനാണെന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റുകളുടെ അവസ്ഥ. അപ്പൊ അന്ന് പറഞ്ഞതിനേക്കാൾ മോശമാണ് ഇന്നത്തെ അവസ്ഥ. പുസ്തകം എഴുതിയിട്ടില്ല, ധാരാളം കാലം ദീനു പഠിച്ചിട്ടുമില്ല, എങ്കിൽ കൂടി ആളുകൾ വിചാരിക്കുന്നത് തങ്ങൾ വലിയ പണ്ഡിതന്മാരാണ് എന്ന്. ഒരിക്കൽ ഒരു ഇതേപോലെ അറബിക് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തിനെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോ എന്തോ സംസാരത്തിന്റെ ഇടയിൽ എന്തോ ഒരു വിഷയം വന്നപ്പോൾ എന്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനാ റബ്ബാനി, ഞാൻ ആരാണ്, ഞാൻ റബ്ബാനിയാണ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ അഫ്ളൽ ഉലമാന്നും കൂടി പറഞ്ഞാൽ പോരാ, ഉലമാക്കളിൽ തന്നെ എന്താ പറയാ, ഔലിയാക്കന്മാർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റിയ പേരാണ് റബ്ബാനി എന്നത്. ഞാൻ റബ്ബാനിയാണ്. 3 വർഷം 2 വർഷം അറബി കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കുന്ന ഇതാണ്, ഞങ്ങൾ പണ്ഡിത ലോകത്തിന്റെ നേതൃത്വത്തിൽ എത്തിയെന്ന്. നമ്മൾ ആരുടെ പറയാം, പൊട്ടകണ്ടിലെ തവള എന്ന് പറയും. അങ്ങനെ പോലും ഇവരെ കുറിച്ച് പറയാൻ പാടില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള അവസ്ഥയാണ്, ഇത് പണ്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. وَلَمَّا يُجْهِدُ نَفْسَهُ وَيُتَعِبُهَا فِي طُلَّابِ അങ്ങനെ കുറച്ചു കാലം പഠിച്ചാൽ തന്നെ കുറച്ച് ശിഷ്യന്മാരായി അവരെ, ഞാൻ പഠിച്ച ആ കാര്യം അതിങ്ങനെ പഠിപ്പിച്ച് അവരെ പ്രയാസപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവരെ പറ്റി പറയാണ്, وَهُمْ مَعَ قِلَّةِ كُتُبِهِمْ لَهُمْ وَعَدَمِ مَعْرِفَتِهِمْ بِهِ أَعْظَمُ النَّاسِ كِبْرًا وَأَشَدُّ الْخَلْقِ تِيَهًا وَعُجَبًا. ഇവർ വളരെ കുറച്ച് കിതാബ് അവരെടുത്തോളൂ, വളരെ കുറച്ചു കാലം അവർ ദീന് പഠിച്ചിട്ടുള്ളൂ എന്നതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കിബറുള്ള ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വയം പൊക്കികളും ഇവരായിരിക്കും. ചില ആൾക്കാർ പുറത്തേക്ക് പറയില്ല എന്നുള്ളു, ചില ആൾക്കാർ പുറത്തേക്ക് പറയും. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ലയഹ്ലു ജസദു മിനൽ ഹസദ്, ഒരു ശരീരവും അസൂയയിൽ നിന്ന് മുക്തമാവില്ല. എല്ലാവരും മനസ്സിൽ അസൂയ എന്തായാലും ഉണ്ടാവും. ഫല്ലഈമു യുബ്ദീഹി വൽ കരീമു യുഖ്ഫീഹി, മാന്യനായ വ്യക്തി അവനെന്ത് ചെയ്യും, അത് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കും. എന്നാൽ മ്ലേച്ഛനായ വ്യക്തി അത് പുറത്തേക്ക് എടുത്ത് കാണിക്കും. അതേപോലെ ഇതുപോലെ ഈ വിഷയത്തിൽ ധാരാളം ആധാറുകൾ പണ്ഡിതന്മാരുടേതേ കാണാം. തൽക്കാലം ഈ സന്ദർഭത്തിൽ അതെല്ലാം നമ്മൾ വായിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നവരെ പഠിക്കുന്നവരാണ്. ഇന്ന് ചില ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് എം എ എടുത്തു, കൂടെ പി എച്ച് ഡി എടുത്തു, മാക്സിമം പിന്നെ പഠിപ്പ് അവസാനിപ്പിച്ചു, ദീന് പഠിക്കുന്ന നിർത്തി. അവരുടെ വിചാരം എന്താണ്? അവരുടെ വിചാരം ഞങ്ങൾ ഇനി പഠിക്കേണ്ടതില്ല എന്നാണ്. ചില ആളുകൾ പഠിപ്പ് അവസാനിക്കുന്ന വെച്ചാൽ ഒരു മടിയില്ലാതെ പറയും, കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ പഠിപ്പ് അവസാനിച്ചു. അവർ വിചാരിക്കുന്നത് ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ഹദ്ദിൽ അവസാനിക്കുന്നതാണ് എന്ന്. ഇൽമിന്റെ ബഹറുകളായിരുന്ന, സമുദ്രങ്ങളായിരുന്ന പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുള്ള, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, തത്ലുബുൽ ഇൽം, നിങ്ങൾ ഇത്രയധികം പഠിച്ചു, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് ഈ പഠിക്കുന്നത്, എത്ര വരെ നിങ്ങൾ പഠിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഅല്ലി ലം അക്തുബിൽ കലിമത്തല്ലതീ അൻതഫിഉ ബിഹാ, എനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കലിമത്ത്, ആ കലിമത്തിലേക്ക് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കണമെന്നില്ല. എന്നെ നന്നാക്കുന്ന ഒരു വാക്കുണ്ടായിരിക്കും, എന്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു ഹദീസ് ഉണ്ടായിരിക്കും, ചിലപ്പോ അത് ഞാൻ ഇനിയും എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് കിട്ടുന്നത് വരെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടിയത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? മരണം വരെ ഇല്ല, മരിക്കുന്നവരെ പഠിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞ ഉദ്ദേശം. മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ കുറച്ച് പഠിച്ചിട്ട് അറബിക് കോളേജിലൊക്കെ പഠിച്ചു, എന്നിട്ട് അവർ പറയും എനിക്ക് ഈമാൻ കിട്ടുന്നില്ല പഠിച്ചിട്ട്, ഞാൻ പഠിപ്പ് നിർത്താൻ അറിയും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അത്തരം ആളുകളോട് ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ തഖ്വയാണോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതിലെ പഠിക്കണോ വേണ്ടത്? ആദ്യം കുറച്ച് ജീവിതത്തിൽ തഖ്വയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ പഠിക്കാൻ ഉദ്ദേശിക്കണമെന്നോ നല്ലത്, അതല്ല പഠിച്ചിട്ട് പിന്നെ തഖ്വ ഉണ്ടാക്കണമെന്നോ നല്ലത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തോട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അത്തരക്കാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ പല ആൾക്കാർക്കുള്ള വർത്തനാണത്, കുറച്ച് തഖ്വയൊക്കെ എന്നിട്ട് പഠിക്കാം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഇൽമു കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നിനക്ക് തഖ്വ ഉണ്ടാക്കാൻ പറ്റുക? ഇൽമു കൊണ്ട് നിനക്ക് തഖ്വ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ മറ്റെന്തുകൊണ്ടാണ് നിനക്ക് തഖ്വ ഉണ്ടാവുക? ഒന്നുകൊണ്ടുണ്ടാവില്ല. അള്ളാഹുടെ ദീൻ പഠിച്ച് നിനക്ക് തഖ്വ ഉണ്ടാവുന്നില്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ട് നിനക്ക് തഖ്വ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ചില ആളുകൾ കാണാം പ്രാർത്ഥിക്കുമ്പോൾ നന്നായി കരയും, കാരണം അവന്റെ ദുനിയാവാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കും. എന്നാൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാലോ പരലോകത്തിനെ പറ്റിയിട്ടും സ്വർഗത്തിനെ പറ്റി നരകത്തിനെ പറ്റി ആയിരം തവണ പറഞ്ഞാലും കരയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് കരയാൻ അർഹമായ വിഷയമല്ല. അത്തരം ആളുകളോട് പണ്ഡിതന്മാർ ഉപദേശിക്കുന്നേക്കാണ്, നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സ് ശരിയാക്കണം, മനസ്സിൽ രോഗമുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ദുനിയാവ് പറഞ്ഞ് എത്ര ഉടനെ കരച്ചിൽ വരുന്നു അള്ളാഹിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഖുർആൻ കേട്ടാൽ അത്രക്കാർ കരയുകയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പഠിപ്പ് മരിക്കുന്നവരെ പഠിക്കാം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം ഒരിക്കൽ തന്റെ എഴുത്ത് പലകയും എഴുത്താണിയുമായിട്ട് അദ്ദേഹം അത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ചില ആളുകൾ കണ്ടു. അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇല തത്ലുബുൽ ഇൽമ യാ അബ അബ്ദുല്ല. അബു അബ്ദുല്ല എന്നുള്ളത് ഇമാം അഹമ്മദിന്റെ കുനിയത്താണ്. ഇമാം അഹമ്മദ്, നിങ്ങൾ ഇനി എങ്ങോട്ടാണ്, എത്ര വരെയാണ് നിങ്ങൾ ഇനി ദീനു പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അതിനുമാത്രം ഇമാമായിട്ടുണ്ട് അദ്ദേഹം. ഇമാം അഹമ്മദ് മുസ്ലിം ലോകത്തിനിടയിൽ തർക്കമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഇമാമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഇമാമാണ്. അപ്പൊ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഇനി എത്ര കാലത്തേക്ക് നിങ്ങൾ പഠിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിനൽ മഹദി ഇലൽ അഹദ്, തൊട്ടിൽ മുതൽ ഖബറിടം വരെ പഠിക്കാനുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ദീനു പഠിക്കുന്ന ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, അവർ കുറച്ചു കഴിഞ്ഞ് പഠനം അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ആഴ്ചയിൽ 7 ദിവസം അവർക്ക് ക്ലാസ്സുകളായിരിക്കും. അത്ഭുതപ്പെടുക, എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, പഠിക്കാൻ എവിടെ നിന്നാണ് അവർക്ക് സമയം ലഭിക്കുക? അതുകൊണ്ട് സഹോദര, പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുന്നവരായിരിക്കും പണ്ഡിതന്മാർ. ദർസ് എടുക്കുന്ന ദിവസം അന്നത്തെ രാത്രിയുള്ള ഉറക്കു മാത്രമല്ല അവർ കളഞ്ഞിട്ടുള്ളത്, വർഷങ്ങളായി അവരുടെ ഉറക്കത്തിന് തർത്തീവില്ല. ഇമാം അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഉറക്കത്തിനെ പറ്റി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചപ്പോൾ, ഇമാം അൽബാനി റഹിമഹുള്ള, ഇപ്പൊ നമ്മുടെ നാട്ടില് ടൈം ടേബിൾ ഉണ്ടാവും, 9 മണിക്ക് ഉറങ്ങണം, 4 മണിക്ക് എണീക്കണം, 3 മണിക്ക് സ്കാരം, 3 മണിക്ക് വാഹനം, ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തോട് നിങ്ങൾ ഉറക്കത്തിന്റെ സമയം എപ്പോഴാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മക്തബ ഉണ്ടായിരുന്നു, ലൈബ്രറി ഉണ്ടായിരുന്നു, മക്തബത്തു ദാഹരിയ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്തബയിലിരിക്കും, വായിക്കും, എനിക്ക് ഉറക്കം ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ ഉറക്കം വൈകി വരും, ഉറക്കം വന്നാൽ ഞാൻ പോയി ഉറങ്ങും, സമയം വെച്ച് ഉറക്കത്തിൽ നിന്നേറ്റ് പിന്നെയും പഠിപ്പിലേക്ക് തിരിച്ചു പോകും. അതായിരുന്നു പണ്ഡിതന്മാരുടെ സ്വഭാവം. അലിമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞതായിക്കാണ്. അദ്ദേഹം ചിലപ്പോ ചാരിയിരുന്ന് ഉറങ്ങും, രാത്രി പാതിരാത്രി അദ്ദേഹം ചിലപ്പോൾ ചാരിയിരുന്ന് ഉറങ്ങും. ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഉറക്കത്തിൽ എഴുന്നേറ്റ് അടുത്തിരിക്കുന്ന ഏടിൽ തനിക്ക് ലഭിച്ച എൽമ അല്ലെങ്കിൽ താൻ ചിന്തിച്ചിരുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ ലഭിച്ചാൽ അത് എഴുതി വെക്കും. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഉറക്കത്തിൽ പോലും അവർ എൽമിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, അതാണ് പണ്ഡിതന്മാർ. അവരുടെ ഒപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് ദുനിയാവ് കേൾക്കാൻ പറ്റില്ല, അവരുടെ അടുത്ത് ഇരുന്നാൽ നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മ വരണം. അതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം. എന്നാൽ ഇന്ന് അല്ലാഹുൽ മുസ്താൻ, ജനങ്ങളുടെ അവസ്ഥ എത്രമാത്രം അത്ഭുതകരമാണ്. ഒന്നോ രണ്ടോ കിതാബ് വായിച്ചാൽ ആളുകൾ ഇന്ന് പണ്ഡിതന്മാരായി, അവർ വലിയ ഉലമാക്കളായി. ഈ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം.
ചില ആസാറുകൾ കൂടി അവസാനം ചില ആസാർ എത്ര മണി നിസ്കാരം? അഞ്ചു മിനിറ്റ്. ഇപ്പൊ തന്നെ നിർത്തും.
അതുകൊണ്ട് പണ്ഡിതന്മാർ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ന് ഉലമാക്കൾ പറഞ്ഞത് ചിലത് ഇവിടെ വായിക്കട്ടെ.
ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെ പറ്റി പറഞ്ഞു, ലം യകുൻ ഫീ സമാനി ഇബ്നുൽ മുബാറക് അത്ലബ ലിൽഇൽമ മിൻഹു. ഇബ്നുൽ മുബാറക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കാൾ ഇൽമ് അന്വേഷിച്ചിരുന്ന മറ്റൊരാളും ഇല്ലായിരുന്നു. റഹല ഇലൽ യമനി വഇല മിസ്ര വഇല ശാമി വൽ ബസ്റത്തി വൽ കൂഫ വകാന മിൻ റുവാതിൽ ഇൽമ വഅഹ്ലൻ ലിദാലിക്. അദ്ദേഹം യമനിലേക്കും മിസ്റിലേക്കും ഷാമിലേക്കും ബസ്റയിലേക്കും കൂഫയിലേക്കും ഒക്കെ യാത്ര ചെയ്തു. അദ്ദേഹം ഇൽമ് റിവായത്ത് ചെയ്യാൻ പറ്റിയ പണ്ഡിതന്മാരിലൊരാളായിരുന്നു. അപ്പൊ ധാരാളം യാത്ര ചെയ്യുക എന്നത്, ധാരാളം യാത്ര ചെയ്ത് പഠിക്കുക, പ്രയാസങ്ങൾ അനുഭവിച്ച് പഠിക്കുക എന്നത് ഇൽമിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പഠിക്കുക, അവരെ സംസാരം ചിലപ്പോൾ പ്രശ്നമുണ്ടാവില്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ദീനു പഠിക്കുക. ഉദാഹരണത്തിന് പോലെ ഉസക്കി അലല്ലാഹി അഹദ, നമ്മുടെ സഹോദരങ്ങൾപ്പെട്ട നസീഫ് വഫഖഹുല്ലാഹു വഹഫളഹ, അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ മാഷാ അല്ലാ ഇൽമിനു വേണ്ടി അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അതൊരാളുടെ ഇൽമിനോടുള്ള താല്പര്യത്തിന്റെ അടയാളമാണ്. വലൗസക്കി അലല്ലാഹി അഹദ, ഞാൻ അള്ളാഹുവിനേക്കാൾ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹത്തെ പുകഴ്ത്തുകയല്ല, അള്ളാഹുനാണ് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാവുന്നത്. പക്ഷേ നഹ്നു നഹ്കുമു അല ദവാഹിർ, പുറമേക്ക് പ്രകടമായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാം. അങ്ങനെ ദീനു പഠിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ. അത്തരം ആളുകളിൽ പലരെയും നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം അവർക്ക് സംസാരിക്കാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, അവരുടെ പ്രസംഗം കേൾക്കാൻ രസമില്ല, അവരുടെ മലയാളം കേട്ടാൽ നമുക്ക് ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഇതാവരുത് നമ്മുടെ ഇൽമിനെ വേർതിരിച്ചറിയാനുള്ള അടയാളം. അപ്പൊ അദ്ദേഹം പറയണം, ഇൽമിനു വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ, അവരുടെ നിങ്ങൾ പഠിക്കുക. ഇബ്രാഹിം ഇബ്നുൽ അഷാസ് അദ്ദേഹം പറയുന്നു, ഇതോ ഇദ വജത്തും റജുലൻ മഅറൂഫൻ ബിശിദ്ദതി ത്വലബ് വമുജാലസതി റജുൽ ഫക്തുബു അൻഹു. നിങ്ങളൊരു വ്യക്തിയെ ശക്തമായി ദീൻ പഠിക്കുന്നതായി കാണണം, അയാളുടെ പഠനം അയാൾ അത്രമാത്രം പഠിക്കുന്നതായി നിങ്ങൾ കണ്ടു. അതുപോലെ ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിരിക്കുന്നതായി അയാളെ നിങ്ങൾ കണ്ടാൽ ഫക്തുബു അൻഹു, നിങ്ങൾ അവനിൽ നിന്ന് ദീൻ പഠിച്ചുകൊള്ളുക. അപ്പൊ അങ്ങനെ പ്രയാസപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് ദീന് പഠിക്കണം. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് സഹോദര, ഖുറാഅകളെ നമ്മൾ ഉലമാക്കളാണ് തെറ്റിദ്ധരിക്കരുത്. കുറച്ച് വായിച്ചാൽ അപ്പോഴത്തേക്കും അവൻ പണ്ഡിതനാവില്ല, മറിച്ച് പണ്ഡിതന്മാരെ നമ്മൾ വേർതിരിച്ചെന്ന് മനസ്സിലാക്കരുത്. ഇതിന്റെ അർത്ഥം നസീഫ് വലിയ പണ്ഡിതനാണെന്നല്ല പറഞ്ഞു, ഒരാൾക്കും അവരുടെ കദറിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കാവുന്ന ആളുകളിൽ ഒരാളാണ്. സാധിക്കുമെങ്കിൽ പുറത്തുപോയി ദീൻ അറിയാവുന്ന ആളെടുത്ത് പഠിക്കാനും വേണം, സാധിക്കുമെങ്കിൽ. കാരണം അള്ളാഹിന്റെ ദീന്, അള്ളാഹിന്റെ സ്വർഗം, അത് വലിയ വിലപിടിപ്പുള്ളതാണ്. നമ്മൾ വളാഞ്ചേരി ടൗണിലൊരു വീട് കിട്ടണമെങ്കിൽ ചില്ലറ 10 രൂപ കൊണ്ട് പോയാൽ കിട്ടും? ഒരിക്കലുമില്ല, കുറച്ച് പണിയെടുക്കണം. അതേപോലെ തന്നെയാണ് സ്വർഗം കിട്ടണമെങ്കിലും കുറച്ച് പണിയെടുക്കണം. ഇത്തിരി പണിയുണ്ടെന്നും പോയാൽ സ്വർഗം കിട്ടും നമ്മൾ വ്യാമോഹിക്കരുത്. അല്ലാഹുൽ മുവഫഖ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.